പേജ് നമ്പർ 123, ഭാഗം 12. യോഹന്നാൻ കശീശയുടെ പടിയിറങ്ങിയ മർഘലീത്ത തന്നെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന റബേക്കയെ കണ്ടു. ദേഷ്യം കൊണ്ട് വിറച്ചും മുഖം ചുവന്നും അവൾ നിൽക്കുന്നു. പൊള്ളുന്ന വെയിൽ ചീലുകളെ അവൾ മുടിയിൽ കൊത്തി നിർത്തിയിരിക്കുന്നു. അവളെ നോക്കുമ്പോൾ കണ്ണു ചിന്നുന്നു. ആരെവിടെപ്പോ അത്ര വലിയ സത്യപുണ്യാളന്മാര്? റബേക്ക ചോദിച്ചു. ആളുകളുടെ മുഖത്ത് പരിഹാസമുണ്ടായിരുന്നു. നിനക്ക് എന്റെ അടുത്തേക്ക് വരാറുന്നില്ലേ? റബേക്ക അധികാര സ്വരത്തിൽ മർഘലീത്തയോട് തട്ടിക്കേറി. ഈ സുറായിക്കാരെ വീടല്ലാണ്ട് വേറൊരു സ്ഥലവും നിനക്ക് കിട്ടിയില്ലേ? മർഘലീത്ത വല്ലതും പറയും മുൻപ് റബേക്ക അവളുടെ കൈയും പിടിച്ചു വലിച്ച് മുൻപോട്ട് നടന്നു പോകുന്ന വഴിയിലൊക്കെ അവൾ ചറപറ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. തനിക്കൊരു 100 കൂട്ടം പണിയുണ്ടെന്നും അതിനിടയ്ക്ക് കിട്ടിയ വെളിപാട് കാരണമാണ് ഓടിയെത്തിയതെന്നും റബേക്ക പറഞ്ഞു. തള്ളിക്കളഞ്ഞ കല്ലണ്ടി മോളെ മുല്ലക്കല്ലാവുക. നിങ്ങൾക്ക് റബേക്കേച്ചിന്റെ വിലയില്ലായിരിക്കും. എന്നാ എനിക്ക് അങ്ങനെയല്ല. എന്റെ രക്താ നീയ്. നിന്നെ വെട്ടോഴിച്ചാലിൽ കിടന്നു അറിയിക്കാൻ ഞാൻ വിടോ? റബേക്കേച്ചിക്ക് ഉണ്ട് മോളെ ഒരു വീട്. അതിന് വീടെന്ന് വിളിക്കാമോ? അഴുക്കുചാലിന് മീതെ ഒരാൾമറ. ഈച്ചയും ഉറുമ്പും കൊതുകും കഴുകാത്ത പാത്രങ്ങളും അലക്കാത്ത തുണികളും കൂടിക്കുഴഞ്ഞു കിടക്കുന്നുണ്ട്. തലേന്നത്തെ ഭക്ഷണ സാധനങ്ങളിൽ ഉറുമ്പരിക്കുന്നു. ചുറ്റിലും താമസിക്കുന്ന മനുഷ്യരുടെ എണ്ണം മർഘലീത്തെ അമ്പരപ്പിച്ചു. പുഴുപോലെ നുരയ്ക്കുന്ന നിറമില്ലാത്ത മനുഷ്യർ, അവരുടെ എണ്ണം മറ്റ കുട്ടികൾ. മർഘലീത്തയെ അകത്തിരുത്തിയിട്ട് റബേക്ക ഒരു തകരപ്പാട്ടയും എടുത്ത് പുറത്തേക്ക് പോയി. മർഘലീത്ത ഇരുന്നിരുന്ന വീഞ്ഞപ്പെട്ടിയുടെ അരികിലൂടെ ഓടി വന്ന ഒരു എലി അവളുടെ കാലുകൾക്കിടയിലൂടെ പാഞ്ഞ് മർഘലീത്ത ചാടി എണീറ്റു. കൂട്ടച്ചിരികേട്ട് അവൾ പകച്ചു നോക്കി. തുണി ഉടുത്തതും തുണി ഉടുക്കാത്തതുമായ കുറേ കുട്ടികൾ വാതിൽക്കൽ വന്ന് നോക്കി നിൽക്കുന്നു. അതേ ഇല്ലയാ, അവർ കളിയാക്കി. റബേക്ക ചായ വാങ്ങാൻ പോയതായിരുന്നു. ആട്ടിൻപാലിന്റെ ചൂരുള്ള ചായ വേറൊരു ചെറിയ തകരപ്പാട്ടയിൽ ഒഴിച്ച് റബേക്ക മർഘലീത്തയ്ക്ക് കൊടുത്തു. ആ പാത്രം അവൾ കഴുകിയില്ല എന്ന് മർഘലീത്ത അസ്വസ്ഥയായി. എനിക്കിപ്പോ തന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോവാനുണ്ട്. മരണഭയമുള്ള ഒരു അപ്പാപ്പന്റെ വീട്ടിലേക്കാ. മരണഭയം കാരണം തന്ത ചാവണില്ല. മരണം അങ്ങോട്ട് പിടിച്ചു വലിക്കുമ്പോൾ തന്ത ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. 5-6 മാസമായി ഈ പിടിവലി തുടങ്ങിയിട്ട്. എന്നാ പിന്നെ കുടുംബത്തുള്ളവർക്ക് വല്ല ധൈര്യം കൊടുക്കോ? നെലോളിയാന്നേ നെലോളി. നേരം വെളുക്കണ വരെ വായ കൂട്ടില്ല. ഒരെണ്ണത്തിനെ കണ്ണിന്റെ പോള കൂട്ടാനും സമ്മതിക്കില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, തന്തയ്ക്ക് പേടിയായിട്ടണേ. അവിടെ പോയി പ്രാർത്ഥിക്കണം. തന്തയ്ക്ക് സമാധാനം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. ചത്തട്ട് സ്വർഗത്തിൽ കയറ്റാൻ പ്രാർത്ഥിക്കണമല്ലോ എന്ന് എനിക്ക് വിശ്വാസമില്ല. ജീവിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ലേ? മർഘലീത്ത ചോദിച്ചു. ആര് പറഞ്ഞു? ജീവിതം തന്നെയാണ് സ്വർഗം. തിന്നും കുടിച്ചും സന്തോഷിച്ചും ജീവിക്കണവർക്ക് സ്വർഗം. കരഞ്ഞും വിഷമിച്ചും കഞ്ഞി കുടിക്കാനില്ലാണ്ട് ജീവിക്കണവർക്ക് നരകം. സ്വർഗരാജ്യം ദരിദ്രർക്കുള്ളതാണെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? ആ ആ, അതിൻ്റെ അർത്ഥം ഭൂമിയിൽ പട്ടിണി വേണമെന്നല്ല. നീ എവിടത്തെ കന്യാസ്ത്രീയാ? ധനവാന്റെ ഒപ്പം ദൈവം നിൽക്കില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. റബേക്ക മുടി കോതി ഒതുക്കി മുണ്ട് കുടഞ്ഞുകൊടുത്തു. മുണ്ടിൻ്റെ തടം പൊട്ടിയിട്ടുണ്ടല്ലോ, മർഘലീത്ത ചൂണ്ടിക്കാട്ടി. ഓ, നേരില്ലാത്ത നേരത്ത്. മർഘലീത്തയുടെ മുന്നിൽ വെച്ച് തന്നെ റബേക്ക മുണ്ടിന്റെ കീറിയ തടം മേൽപോട്ടാക്കി ഉടുത്തു. ശോഷിച്ച അരക്കെട്ടും അരയിൽ കെട്ടിയ കറുത്ത ചരടും ചരടിൽ കോർത്ത 2 സേഫ്റ്റി പിന്നുകളും മർഘലീത്ത കണ്ടു. അവൾക്ക് സങ്കടം വന്നു. തല മാറി ഉടുത്തപ്പോൾ മുണ്ട് ചുളിഞ്ഞ് വൃത്തികേടായിരുന്നു. വേറെ മുണ്ടില്ലേ? മർഘലീത്ത ചോദിച്ചു. റബേക്ക അത് കേട്ടതായി നടിച്ചില്ല. നീ ഇതേ ഈ മറ ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ കിടന്നോ? ഒരു മനുഷ്യക്കുഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ഞാൻ വരാൻ ചിലപ്പോൾ വൈകും. റബേക്ക മുറ്റത്തേക്കിറങ്ങി. ഒരു നിമിഷം ആലോചിച്ചിട്ട് മർഘലീത്തയും പിന്നാലെ ചെന്നു. റബേക്ക അവളെ സൂക്ഷിച്ചു നോക്കി. വയസ്സിന്റെ നിലവിളി 5-6 വീടുകൾക്കപ്പുറത്തേക്ക് തന്നെ കേൾക്കാമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വന്ന ആളുകൾ ആ വീട്ടിൽ തിങ്ങിക്കൂടി നിന്നു. ആള് മാറിയേ? റബേക്ക കൈയുയർത്തിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു. അവളും അവൾക്ക് പിന്നാലെ ഒരു അസിസ്റ്റന്റിനെ പോലെ മർഘലീത്തയും അകത്തു കടന്നു. വയസ്സിന്റെ കട്ടിലിനരികിൽ അയാളുടെ മകൾ ഇരുന്നിരുന്നു. അവർക്ക് 10-20 വയസ്സായിട്ടുണ്ടാകും. മുടി മുഴുവൻ നരച്ചിരിക്കുന്നു. മുന്നോട്ടും പിന്നോട്ടും ആടിക്കൊണ്ട് ഒരു യന്ത്രം പോലെ അവർ ഒരേ വാചകം ആവർത്തിച്ചു. കരയേണ്ടപ്പാ, അപ്പം മരിക്കില്ല. കരയേണ്ടപ്പാ, അപ്പം മരിക്കില്ല. ആ സ്ത്രീ ഉറക്കം തോന്നുകയാണെന്നും തോന്നി. ഉറക്കത്തിൽ അറിയാതെ പാടി പോവുകയാണ്. കരയേണ്ടപ്പാ. റബേക്ക അവളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പറച്ചിൽ നിർത്താൻ അവൾക്ക് പ്രയാസമായിരുന്നു. അതുകൊണ്ട് അവൾ ഉച്ച കുറയ്ക്കുക മാത്രം ചെയ്തു. റബേക്ക കുനിഞ്ഞ് വയസ്സന്റെ നെറ്റിയിൽ കൈവച്ചു. കണ്ണുരുട്ടി മിഴിച്ച് വയസ്സൻ റബേക്കയെ നോക്കി. ആരാ പറഞ്ഞു അപ്പാപ്പൻ മരിക്കില്ല എന്ന്? അപ്പാപ്പ ദേ ഇങ്ങോട്ട് നോക്കിയേൻ. അപ്പാപ്പന് വേണ്ടി ഇനി ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാനില്ല. അപ്പാപ്പ സന്തോഷമായിട്ട് മരിച്ചു. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട പിന്നെ ഒരു ദുഃഖമില്ല അപ്പാപ്പ. എന്നിട്ട് റബേക്ക അവിടെ കൂടിയിരുന്നവരോടായി എന്താണ് ആത്മാവെന്ന് വിശദീകരിച്ചു. ആത്മാവ് ഒരു പുക കഷണമാണ്. ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നത് ആത്മാവിന് വേദനയല്ല, സന്തോഷമാണ്. കഠിന തടവിൽ നിന്ന് പുറത്തു ചാടിയ പോലെയാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു കടക്കുന്നത്.